സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവാനുഗ്രഹത്തോട് സംബന്ധിപ്പാൻ തക്കൊണ്ടും സഹായിക്കണമേ. വിവിധ നിലകളിൽ ഇതിന് നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇതുമായി സഹകരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇതിന്റെ നന്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടേണ്ടതേ. അനുഗ്രഹത്തോടെ നിൽപ്പാൻ ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരോട് അസംബന്ധിക്കുന്നവരെ ഓർക്കുന്നു, കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളോട് ചേർന്നിരിക്കുന്നവേ, ലോകത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മനോവിഷമത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൃശ്യത്തിൽ തരുന്നു, ജീവിത മുഖാളിയ ദിവസത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം തിരുസന്നതിയിൽ നയിപ്പാൻ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദാനങ്ങളെ കുറിച്ച് പറയണമേ. നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ബലഹീനത കണക്കിടരുതേ. ഇതിന് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ദൂതികൾ പറന്ന് പകർന്നു കൊടുത്ത് എന്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒഴിഞ്ഞ അനുഭവത്തിൽ വന്നു നിറഞ്ഞ അനുഭവത്തിൽ നിൽക്കുവാൻ ദൈവം നിങ്ങളോട് സഹായിക്കണമേ. മൃതസ്ഥാനത്ത് വാഴ്ത്തണമേ. ദൈവമേ ഇന്നത്തെ ക്ലാസ് അനുഗ്രഹത്തോടെ സംബന്ധിച്ചാൽ ദൈവമേടെ ആക്കണമേ. ആദ്യോടൊന്ന് കൃപയാദരിക്കണമേ. ദൈവാത്മാവേ അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് പോരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്ന ആളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മുഖത്തുപ്പെടട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ദൈവാത്മാവിൽ ഒത്തുചേരുവാൻ തക്കോണം നമ്മളെ ദൈവം സഹായിച്ചു. അവിടുത്തെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. പുനരുദ്ധാന പെരുന്നാളിൽ ഏറ്റവും അനുഗ്രഹത്തോടെ സംബന്ധിച്ചു അവിടുത്തെ ഉദ്ധാനത്തിന്റെ സാക്ഷികളായി നിൽക്കുവാൻ ദൈവം നമ്പരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. കർത്താവിന്റെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ കത്തി ജ്വലിക്കുന്ന ഒരു അനുഭവമായിട്ട് തീരണം. നമ്മൾ കേട്ട വചനങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കാം. കുരിശിന്റെ അപ്പുറത്തൊരു ഉയർപ്പുണ്ട്, ഇരുളിനപ്പുറത്ത് ഒരു പ്രകാശമുണ്ട്, മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ആ അനുഗ്രഹീതമായിരിക്കുന്ന പ്രത്യാശി നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ തിരുനമ്പുരാൻ കൃപ നൽകട്ടെ. ഉയർപ്പിന്റെ ദിവസം പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചവനെ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതുണ്ട്. നമ്മൾ പലപ്പോഴും സജീവനായ കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്. കർത്താവിനെ കണ്ടതുകൊണ്ട് സന്തോഷിച്ചു, ജീവനുള്ള ദൈവത്തെ കണ്ട് ജീവിതം അന്വർത്ഥമായി റിയലായിട്ട് കൊണ്ടുപോകുവാൻ ദൈവനമ്പുരാൻ ആവശ്യമായിരിക്കുന്ന കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ നാടുകളായിരിക്കുവാൻ ദൈവനമ്പുരാൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വെളിപാട് പുസ്തകത്തിന്റെ 19 അധ്യായങ്ങൾ പഠിച്ചു. ഇനി അവസാനത്തെ 2-3 ചാപ്റ്ററുകൾ മാത്രമേ പഠിക്കുവാനായിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ചകളിൽ നമ്മൾ പഠിച്ചത് 19 അധ്യായത്തിന്റെ ശേഷത്തെ കുറിച്ചായിരുന്നു. അവിടെ നമുക്ക് പ്രത്യേകമായിട്ട് സന്തോഷത്തിന്റെ ഗാനം പാടുന്നതായിട്ടാണ് കണ്ടത്. ദൈവത്തിന്റെ നീതി നടപ്പാക്കിയതിൽ അവർ സ്തുതിക്കുന്നു. പിന്നെ അതുപോലെ കുഞ്ഞാടിന്റെ സദ്യ വിവാഹത്തിന് വേണ്ടി സഭ മുഴുവൻ പാടുന്ന പാട്ടിനെ കുറിച്ച് അവിടെ പറഞ്ഞു. കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു, യുഗാന്ത്യത്തിൽ തിന്മയെ പൂർണ്ണമായി നശിപ്പിച്ച് ദൈവം ഭരണം നടത്തുന്നതിനെ കുറിച്ചാണ് അവിടെ ഓർക്കുന്നതിന്റെ സന്തോഷമാണ്. കുഞ്ഞാടിന്റെ മുണവാട്ടിക്ക് ശുഭ്രവും ശുദ്ധവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. നീതി പ്രവർത്തികളാകുന്ന വിശേഷ വസ്ത്രം ധരിക്കാത്ത ഒരുവനും കല്യാണ വിരുന്നിൽ സ്ഥാനമില്ല. കൃത്യമായിട്ട് ഓർക്കണം, നീതി പ്രവർത്തികളാകുന്ന വിശേഷ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള ഓർക്കണം. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആ ഒരു ഭാഗ്യാവസ്ഥയിൽ നമ്മൾ ആയിത്തീരാൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ ചെയ്യട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. 20 അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 15 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. 20 അധ്യായം നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളതാണ്. ഇറ്റ് ഈസ് കോൾഡ് ദ ഫൗണ്ടേഷൻ ഡോക്യുമെന്റ് ഓഫ് മില്ലനറിയനിസം. സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളതാണ് ക്രിസ്തീയ സഹസ്രാബ്ദ വാഴ്ച. ക്രിസ്തീയ പാരമ്പര്യത്തിൽ രക്തസാക്ഷികൾ ക്രിസ്തുവിനോടുകൂടെ വാഴുന്നത് 1000 വർഷക്കാലമാണ്. ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചിന്ത ഉണ്ടായത് എന്നുള്ളത് ഒന്ന് ഓർക്കണം, ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ വാക്യത്തിലേക്ക് കടക്കാം. The picture is that the devil will be bound in the abyss for 1000 years. Then those who have been martyred for Christ, although the rest of mankind, even the Christians among them, who do not suffer martyrdom, will not be resurrected. There will be a period of 1000 years in Christ, in which Christ and his saints will reign. After, for a brief time, the devil will be released. There will follow a final struggle and general destruction of all men. The devil will be finally defeated and cast into the lake of fire. His supporters will be burned up with fire from heaven. Those whose names are not in the book of life will enter into blessedness. But those whose names are not in the book of life will also cast in the lake of fire. ഇതാണ് സഹസ്രാബ്ദ വാഴ്ചയുടെ ഒരു പൊതുവായിട്ടുള്ള ചിന്ത. ഇതിനെ ചിലിയാസം എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടും. ചിലിയാസം അത് ഗ്രീക്ക് വേർഡാണ്. ചിലിയാസം ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ചിലിയാസം, മീൻസ് 1000. 100 വർഷം എന്നുള്ളതിൻ്റെ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അതും പറയുന്നത്. മില്ലിനിയം അല്ലെങ്കിൽ ചിലിയാസം, ഇത് രണ്ട് വാക്കും പൊതുവായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് പ്രൊട്ടസ്റ്റൻസിൻ്റെ ഇടയിൽ പ്രബലമായിട്ടുള്ള ഒരു ചിന്തയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ബ്രീഫായിട്ട് പറഞ്ഞാൽ മില്ലിനിയസം ടീച്ചേഴ്സ് ദാറ്റ് ഫോർ 1000 years ബിഫോർ ദ എൻഡ് ഓഫ് വേൾഡ് ക്രൈസ്റ്റ് വിൽ റെയിൻ അപ്പോൺ ദ എർത്ത് ഇൻ എ കിങ്ഡം ഓഫ് ഹിസ് സെയിൻസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ കം ദ ഫൈനൽ സ്ട്രഗിൾ the general resurrection, the last judgment and the final consummation. അന്ത്യ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ വിശുദ്ധന്മാരടങ്ങുന്ന തനിക്ക് വാർദ്ധരിക്കപ്പെട്ടവരോടുകൂടെ 1000 വർഷം ഭരിക്കും. അതിനുശേഷം അവസാനത്തെ പോരാട്ടം, പിന്നീട് എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പ്, അന്ത്യ ന്യായവിധി, ഫൈനൽ കൺസ്യൂമേഷൻ എന്ന് വെച്ചാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള വാസം എന്നുള്ള ഒരു രീതിയിലാണ് അതിന്റെ ആ ഒരു ചിന്ത പോകുന്നത്. ദിസ് ഡോക്ടർ ഡസ് നോട്ട് ഒക്കർ എനിവർ എൽസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ബട്ട് ഇറ്റ് ഈസ് പ്രിവലന്റ് ത്രൂ ഔട്ട് ദ ഏർലി ചർച്ച് എക്സ്പെഷ്യലി എമംഗ് ദോസ് ഹു ഹാഡ് റിസീവ്ഡ് ദർ ക്രിസ്ത്യാനിറ്റി ഫ്രം ജൂവിഷ് സോഴ്സസ്. The origin of the doctrine is not specifically Christian, but is to be found in certain Jewish beliefs, especially apocryphal writings. For the Messianic age, which were common in the time after 100 BC. Sahasrabda Vazha, Messiha Vazha, yude oru pinbalathil undaya oru aashayamaanu. മിസ്ഹായുടെ ഭരണകാലത്തെ കുറിച്ച് യഹൂദ പാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട്. സഹസ്രാബ്ദത്തെ പറ്റി യോഹനാൻ പറയുന്ന മനസ്സിൽ ആശ്ചര്യമായി 1000 വർഷം ഒന്നും എടുക്കാവുന്നതല്ല. താരതമ്യേന ദൈർഘ്യമേറിയ ഒരു കാലയളവ് എന്നുള്ളത് അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു. റവലേഷൻ സംഖ്യകൾക്ക് പ്രതീകാത്മകമായിട്ടുള്ള ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ എന്നും നമ്മൾ പൊതുവായിട്ട് പറയുന്നുണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ മറ്റൊരിടത്തും കാണുന്നില്ല, ഈ ഭാഗത്ത് മാത്രമേ ഈ ഒരു ആശയം കാണുന്നുള്ളൂ. വി നോ ടു ജനറൽ ഫാക്ട്സ്. ഫസ്റ്റ്, ദിസ് വാസ് എ വെരി കോമൺ ബിലീഫ് ഇൻ ദി ഏർലി ചർച്ച്. ഇത് ആദിമ നൂറ്റാണ്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ബിലീഫാണ്. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഹാസ് ഇറ്റ്സ് അഡ്ഹറൻസ്. സെക്കൻഡ്, ദിസ് ഈസ് ദി ഓൺലി പാസേജ് ഇൻ ന്യൂ ടെസ്റ്റമെന്റ് ഇൻ വിച്ച് ഇറ്റ് clearly taught. Jewish messianic beliefs were never an unvarying system. They varied from time to time and from finger to finger. The basis that Messiah would come
and establish upon earth a new age in which Jewish nation would be supreme. മിസ്ഹായുടെ വാഴ്ച എന്നുള്ള അതിന്റെ ബേസിലാണ് മിസ്ഹ രാജ അതി രാജാവ് വാഴും എന്നുള്ള ജൂവിഷ് കൺസെപ്റ്റിന്റെ ബേസിലാണ് ഇതുണ്ടാവുന്നത്. ഇൻ ദ ഏർലിയർ ടൈംസ് ജനറൽ ബിലീഫ് വാസ് ദാറ്റ് ദ കിങ്ഡം സോ എസ്റ്റാബ്ലിഷ് വുഡ് ലാസ്റ്റ് ഫോർ എവർ. ഗോഡ് വുഡ് സെറ്റ് അപ്പ് എ കിങ്ഡം വിച്ച് വുഡ് നെവർ ബി ഡിസ്ട്രോയ്ഡ്. ഇറ്റ് വുഡ് ബ്രേക്ക് ഇൻ പീസസ് ദി അതർ കിങ്ഡംസ് ബട്ട് ഇറ്റ് വുഡ് സ്റ്റാൻഡ് ഫോർ എവർ. ഡാനിയേലിന്റെ പുസ്തകം 2:44 അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പഴയ കൺസ് അത് നശിക്കത്തില്ല, അത് നിലനിൽക്കും. ഇറ്റ് വാസ് ടു ബി ആൻ എവർ ലാസ്റ്റിംഗ് ഡൊമിനിയൻ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ആദിമ കാലത്തുണ്ടായിരുന്നത്. ഫ്രം 100 BC ഓൺവേഴ്സ് ദർ കെയിം എ ചേഞ്ച്. ഇറ്റ് വാസ് ഫെൽറ്റ് ദാറ്റ് ദിസ് വേൾഡ് വാസ് ഇൻക്യൂറബിളി ഈവിൾ, ദാറ്റ് വിത്തിൻ ദ കിങ്ഡം ഓഫ് ഗോഡ് കുഡ് നെവർ ഫൈനലി കം. ഈ ഈവിൾ ആയിട്ടുള്ളടത്ത് അവരുടെ യുഗം ഉണ്ടാകുകയില്ല. And so there emerged the conception that the Messiah would have a limited reign, and after his reign, the final consummation would come. The Apocalypse of Baruch foresees Baruchil, Apocrypha Granthamaya Baruchil. It foresees the defeat of the forces of evil. Then principates the Messiah will stand forever. Until this world of corruption is at an end. ഈ കറപ്റ്റായിട്ടുള്ള വേൾഡ് നശിച്ചിട്ടൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. There was much rabbinic discussion of how long the messianic age would last before the final consummation arrived. എത്ര ഈ മെസ്സിയാനിക് ഏജ് എത്ര നാള് ആണെന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തയില്ല. സം സ്റ്റഡീസ് ഈസ് 40 years, സം സ്റ്റഡീസ് ഈസ് 100 years, സംതിങ് 7,000 years. 40 to 7,000 years എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിനകത്ത് പൊതുവായിട്ട് ഉള്ളത്. ഓൾസോ ദ റെയിൻ ഓഫ് മെസ്സായ വാസ് ടു ബി ദ റെയിൻ ഓഫ് റൈറ്റ്യസ്നെസ്. It was often conceived of in terms of material blessings. Vayana kurich Baruch parayunnathu the Baruch 29:5-6 and chapter 6 and parayunnathu the earth shall also shall yield its fruit 10,000-fold. Bhoomi adu vila varthippikkum and on each vine there shall be 1,000 branches. And each branch shall produce 1,000 clusters, and each cluster shall produce 1,000 grapes, and each grape a core of wine, and there will be no more disease, no more untimely death. The beast will be friendly with men, and woman will have no pain in childbirth. The Messiah's yugathilulla മനുഷ്യന് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചും സന്തോഷത്തെ കുറിച്ചും വേദനയില്ലായ്മയെ കുറിച്ചും ഒക്കെ അവിടെ അങ്ങനെയാ അവിടെ അതിനെ കുറിച്ച് പറയുന്നത്. ഹിയർ ദെൻ വി ഹാവ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഐഡിയ ഓഫ് മില്ലിനിയം. ഇതാണ് ഇതിന്റെ മില്ലിനിയം സഹസ്രാബ്ദ വാഴ്ചയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓൾറെഡി ദ ജൂസ് ഹാഡ് കം ടു തിങ്ക് ഓഫ് ലിമിറ്റഡ് റെയിൻ ഓഫ് മെസ്സായ വിച്ച് വുഡ് ബി എ ടൈം ഓഫ് ദ ട്രയംഫ് ഓഫ് റൈറ്റ്യസ്നെസ് and the greatest spiritual and material blessings. The Messiah yugathil spiritual aayittum material aayittulla blessings ne kurichaan avare parayunnathu. On the basis of this past revelation, millennialism was very widespread within the early church, although it was never a universal opinion. Adha aadhyam kaalathe ചർച്ചിന്റെ ഒരു തിങ്കിങ് ആയിരുന്നു. അത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്നുള്ള നിലയിൽ അതിനെ കാണാനായിട്ട് ഒക്കുകയില്ല. മില്ലനറിയലിസം ഈസ് ബൈ നോ മീൻസ് എക്സ്റ്റിൻക്ട് വിത്തിൻ ദ ചർച്ച്, ബട്ട് ഇറ്റ് ഹാസ് നെവർ ബീൻ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ബിലീഫ് ഓഫ് ദ ചർച്ച്. ദിസ് ഈസ് ദ ഓൺലി പാസേജ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് വിച്ച് നിവേക്കിലി ടീച്ചേഴ്സ് The whole background is Jewish, not Christian. And the literal interpretation of it has always tended to run danger and excess. അപ്പൊ ഇത് സഭയുടെ ഒരു പഠിപ്പിക്കലല്ല, ഇത് ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ നിലനിന്ന ഒരാശയമാണ്. ഇത് ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് പൊതുവായിട്ട് ഈ സഹസ്രാബ്ദ വായ്പയെ കുറിച്ച് ഞാൻ ഒന്ന് ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. പൊതുവായിട്ടിനകത്ത് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാവുന്നതാണ്. അപ്പൊ സഹസ്രാബ്ദ വായ്പ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്, അത് ചർച്ചിന്റെ പൊതുവായിട്ടുള്ളൊരു പഠിപ്പിക്കലല്ല, ആദിമ നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒരു ചിന്തയുടെ ബേസിൽ രൂപപ്പെട്ട ഒരു ചിന്താഗതിയാണ് എന്ന് മാത്രം പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കതിന്റെ ചാപ്റ്ററിലേക്ക് വരാം. ഒന്നാമത്തെ ഭാഗം നമ്മൾ കാണുന്നത് 1 മുതൽ 3 വരെയുള്ള ഭാഗം. അനന്തരം ഒരു ദൂതൻ, 1 മുതൽ 3 വരെയുള്ള ഭാഗം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു, അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ച് വിടേണ്ടതാകും. 19-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ നമ്മള് അതിന്റെ സംഭവങ്ങൾക്ക് ശേഷം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് യോഹന്നാൻ കണ്ടു. 9-ാം അധ്യായത്തിൽ അഗാധ കൂപം തുറന്ന് വെട്ടുക്കിളികളെ പുറത്തു വിടുന്നത് ആ ഒരു ദൂതൻ ഇറക്കിവിടുന്നത് കാണുന്നുണ്ട്. ആ ദൂതൻ തന്നെയാവാം ഇവിടെയും ചങ്ങലയുമായിട്ട് വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം, നാച്ചുറലായിട്ട് അനുമാനിക്കാം. യഹൂദ പാരമ്പര്യത്തിൽ അഗാധകൂപം ഭൂമിക്കടിയിൽ അനുസരിക്കാത്ത ആത്മാക്കളെ ന്യായവിധി വരെ തടവിലിട്ടിരിക്കുന്ന സ്ഥലമാണ്. അഗാധകൂപം ഭൂമിക്കടിയിൽ അനുസരിക്കാത്ത ആത്മാക്കൾ, മരിച്ച ആത്മാക്കളെ അനുസരിക്കാത്ത ആത്മാക്കളെ ന്യായവിധി വരെ തടവിലിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇറ്റ്സ് എ വാസ്റ്റ് സബ്ടെറേനിയൻ കേവ് ബിനീത് ദി എർത്ത്. സംടൈംസ് ദ പ്ലേസ് വർ ഓൾ ഡെഡ് വെൽ. Sometimes the place where the disobedient are confined awaiting final judgment. The angel locks in order to keep the devil in the abyss. It was the abyss which the devil feared the most. The story of Gerasene demoning, the request of the devil was that Jesus would not command them to leave the man and to go out in the deep, the abyss. Logos-inte sushesham 8:31-il Legion bhoodagrasthanaya manushinodu parayunnundu, appo aa ashuddhaatmakkalodu parayunnundu njangale ee paadalathilottu vidarathu, പാതാളത്തിലേക്ക് പോകാൻ അവിടുന്ന് കൽപ്പിക്കരുത് എന്ന് അവിടെ പറയുന്നുണ്ട്. ലൂക്കോസ് 8:31. സെന്റ് ജൂഡിൽ പറയുന്നുണ്ട് തങ്ങളുടെ വാഴ്ച, Jude 6:6, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിൽ അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദ ഏഞ്ചൽസ് ഹു ഡിഡ് നോട്ട് കീപ് ദ പ്രോപ്പർ ഡോമിൻ domain, but left their own abode. He was reserved in everlasting chains under darkness for the judgment of a great day. St. Jude chapter 6. അപ്പോൾ ന്യായവിധി വരെ തടവിലിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അഗാധകൂപം എന്നുള്ള ഒരു തിങ്കിങ് ആണ് നമുക്ക് അവിടെ പറയാനായിട്ട് വെക്കുന്നത്. വീണ്ടും യോഹന്നാൻ കണ്ട മാലാഹിയുടെ കയ്യിൽ സാത്താനെ ബന്ധിക്കുന്നതിനുള്ള വലിയ ചങ്ങല കയ്യിലുണ്ട്. മാലാഹ സാത്താനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആഴത്തിൽ തള്ളിയിട്ടു. അടച്ച് പൂട്ടി മുദ്രയിട്ടു. The seal is set on the chasm to ensure the safe keeping of the prisoner. നമുക്കറിയാം പ്രിസണിൽ കിടക്കുന്നവരെ പൂട്ടി മുദ്രയിടും. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വായനയിൽ കണ്ട കർത്താവിനെ കല്ലറയ്ക്കൽ മുദ്ര വെച്ചു, മുദ്രയിട്ടു എന്ന് പറയുന്നുണ്ട്. സെയിന്റ് മാത്യു ചാപ്റ്റർ 27:66 കല്ലിനെ മുദ്ര വെച്ച് കാവൽ കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. എന്ന് വെച്ചാൽ ഒരിക്കലും പുറത്തു പോകരുത് എന്നുള്ളതിൻ്റെ ആ ഒരു ഉറപ്പ് അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ മുദ്ര വെച്ച് കല്ലറ ഉറപ്പാക്കി. അപ്പൊ ആ ഉറപ്പിന് വേണ്ടിയിട്ടാണ് മുദ്ര വെച്ചു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രവർത്തനരഹിതനായി സാത്താൻ 1000 വർഷം കഴിയുവാനായിരുന്നു സാത്താനെ ബന്ധിച്ചത്. അതിനുശേഷം അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടുമെന്ന് യോഹന്നാൻ കാണുന്നു. ഇവിടെ സാത്താൻ ഉപയോഗിച്ചിരിക്കുന്ന 4 പേരുകളും ഇവിടെ പറയുന്നുണ്ട്. എന്താ? മഹാസർപ്പം, പഴയ പാമ്പ്, പിശാച്, സാത്താൻ. ഈ പേരുകളെല്ലാം ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. The devil is kept to be in the abyss for a period of 1000 years. Then the way in which the word 1000 is used in scripture warns us against taking this literally. Literally ആയിട്ടെടുക്കാൻ വേണ്ടല്ല. നമ്മള് ബൈബിളിൽ പലയിടത്തും 1000 എന്നുള്ളത് ഒരു ദീർഘമായ സംഖ്യ എന്ന് ഓർപ്പിക്കാനായിട്ട് പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. Psalms 50:10 പറയുന്നുണ്ട്, കാട്ടിലെ സകല മൃഗവും പർവ്വതത്തിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. കാട്ടിലെ സകല മൃഗങ്ങളും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. 1000 എന്നുള്ളത് ഒരു വലിയ സംഖ്യ എന്നുള്ള നിലയിൽ യോബിന്റെ പുസ്തകം 9:3 വീണ്ടും പറയുന്നുണ്ട്, അവന് അവനോട് വ്യവഹരിപ്പാൻ ഇഷ്ടം തോന്നിയാൽ 1001 ഉത്തരം പറയാൻ പോലും കഴിയില്ല. അപ്പൊ അന്നേരം ഒരു വലിയ സംഖ്യ എന്നുള്ളതാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇൻ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ നമ്പേഴ്സ് ഹാവ് എ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. 1000 ഈസ് ഓപ്ഷൻ യൂസ്ഡ് ടു ഇൻ ദ സ്ക്രിപ്ചർ ടു ഡിനോട്ട് എ ലോങ് പീരിയഡ് ഓഫ് ടൈം. സാത്താന്റെ 1000 വർഷത്തേക്ക് ബന്ധിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ സാഹിബ് വെളിപാട് സാഹിത്യ 1000 എന്നത് വലിയ സംഖ്യയുടെ ഒരു പ്രതീകമാണ്. നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചതാണ്. എല്ലാവരും മനസ്സിലത് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. 1000 വർഷം പ്രവർത്തനരഹിതമായിട്ട് ഇരിക്കും. ഇത് അക്ഷരാർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. 90-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ഇരിക്കുന്നു. അപ്പൊ ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിയുടെ ദിവസങ്ങൾ പോലും വർഷങ്ങളായിട്ട് കാണാം. ഇറ്റ് ഈസ് ഹെൽഡ് ദാറ്റ് ദ ഏജ് ഓഫ് ദ വേൾഡ് വുഡ് കറസ്പോണ്ട് ടു ദ ടൈം ടേക്കൻ ഫോർ ഇറ്റ് ക്രിയേഷൻ ആൻഡ് ദാറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ വാസ് 6000 ഇയേഴ്സ്. അത് ഒരു പ്രബലമായിട്ടുള്ളൊരു ചിന്താഗതിയായ 1000 ഇയേഴ്സ് ഇൻ ദൈ സൈറ്റ് ആർ ബട്ട് എ യെസ്റ്റർഡേ. ഇന്നലെ കടിഞ്ഞു പോയ ഒരു ദിവസം പോലെ 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. 1 day വിത്ത് ദ ലോർഡ് ഈസ് ആസ് 1000 ഇയേഴ്സ് ആൻഡ് 1000 ഇയേഴ്സ് ആസ് 1 day. ഈച്ച് ഡേ ഓഫ് ക്രിയേഷൻ വാസ് സെറ്റ് ടു ബി 1000 ഇയേഴ്സ്. അപ്പൊ ദീർഘ നാള് ആണ് ഓരോ സൃഷ്ടിയും ഓരോ ദിവസവും എന്ന് പറയുന്നെങ്കിലും ഓരോ സൃഷ്ടിക്കും എടുത്തത് എന്നുള്ളത് ഓർക്കണം. ഇറ്റ് വാസ് ദെയർഫോർ ഹെൽപ് ദാറ്റ് ദ മെസ്സായ വുഡ് കം ഇറ്റ് ദ 6000 ഇയേഴ്സ് ഓഫ് ഇയേഴ്സ് ആൻഡ് 7000 ദ ഇക്വലന്റ് ഓഫ് ദ സാബത്ത് റെസ്റ്റ് ഇൻ ദ ക്രിയേഷൻ സ്റ്റോറി വുഡ് ബി ദ റെയിൻ ഓഫ് മെസ്സായ എന്നുള്ളൊരു ചിത്രം. യുഗാന്ത്യത്തെ പറ്റിയുള്ള ചിന്തയിൽ യഹോവയുടെ ശത്രുക്കളെ തിന്മയുടെ ദൂതന്മാരെയും ബന്ധിക്കുമെന്നുള്ള ആശയം വളരെ വ്യക്തമായിട്ട് കാണുന്നു. യെശയ്യാ 24 അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും എന്ന് അവിടെ പറയുന്നുണ്ട്. വീണ്ടും ആഫ്റ്റർ ദാറ്റ് ഹി മസ്റ്റ് ബി സെറ്റ് ഫ്രീ ഫോർ ദ ഷോർട്ട് ടൈം എ ലിറ്റിൽ ടൈം. At the end of the period of time, the devil is to be let loose for a little time. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, the reason for the final loosing of the devil is this. The loosing of the devil meant a testing time for Christians. And there are times when a testing time is essential. If the reality of the faith is to be preserved. അപ്പൊ മനുഷ്യന് മനുഷ്യ ജീവിതത്തിൽ പലതരത്തിലുള്ള ടെസ്റ്റിംഗ് ടൈം ഉണ്ട്. അത് അവന്റെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്ന ഒന്നായിട്ടാണ് ദൈവസന്നിധിയിൽ ഇതുപോലെയുള്ള പരീക്ഷകൾ എന്നുള്ളത് നമ്മൾ ഓർക്കണം. At the end of the period, സാത്താന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിനെതിരായി പ്രവർത്തിച്ച് തിന്മയെ നശിപ്പിക്കുക. ദീർഘനാൾ ബന്ധനത്തിലാണെങ്കിലും അവൻ വീണ്ടും സാത്താൻ അവനെ ലൂസാക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കി അനുഗമിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ഒരു ചിന്തയുമുണ്ട്. മനുഷ്യന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുക എന്നുള്ള ഒന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാത്താന് തന്നെ അനുഗമിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാം. പക്ഷേ അവൻ വീണ്ടും അനുഗമിക്കുകയോ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരികയോ ചെയ്യാതെ ചെയ്യുന്നില്ല. വീണ്ടും ദൈവത്തിനായി എതിരായി ശക്തി സംഭരിച്ച് ദൈവത്തോട് പോരാടുവാനുള്ള പരിശ്രമം. അപ്പൊ അതിന്റെ ശിക്ഷ ഉണ്ടാകുന്നത് പത്താം വാക്യത്തിൽ അതാ പറയുന്നത്, പിശാചിനെ ഗന്ധക തീപ്പകയിലേക്ക് തള്ളിയിടും, അവനെ നിത്യനാശത്തിലേക്ക് അവനെ വിട്ടുകൊടുക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇവിടെ നാലോ അഞ്ചും വാക്യത്തിൽ, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതെ ഇരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായുള്ള ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഭാഗ്യവാനും വിശുദ്ധനുമാവുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ വാഴും. ഇവിടെ ഈ രക്തസാക്ഷികൾ കർത്താവിന് വേണ്ടി സാക്ഷ്യമായി ജീവിച്ചവരുടെ പ്രിവിലേജ്, അവർക്ക് ജഡ്ജ്മെന്റിലുള്ള പ്രിവിലേജ് ഇവിടെ പറയുന്നുണ്ട്. അവർ ക്രിസ്തുവിനോടൊപ്പം വാഴും എന്നുള്ള ഒരാശയമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് നോക്കുന്നത്. And I saw thrones, and those who are received privilege of judgment. Simhasanangaleyum nyayam vidhikkuvan avan irikkunna visuddhanmareyum Yohannan kaanunnu. Lavodokiyan sabharodu parayunnundu, jayikkunnavane ennodu kooda simhasanathil iruppan njan varam kodukkum. Alle Lavodokiya sabharodu parayunnathu, jayikkunnavane സിംഹാസനത്തിൽ ഇരുപ്പാനുള്ള വരം കൊടുക്കും. ആ വാഗ്ദാനത്തിന്റെ പൂർത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ളവരാ, മൃഗത്തെ ആരാധിക്കുന്നതിനേക്കാൾ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായതിനുള്ള പ്രതിഫലമാണ്. അപ്പോൾ വിശ്വസ്തയോടെ ഈ ലോകത്ത് ജീവിച്ചതിനുള്ള പ്രതിഫലമാണ്. അത് തിന്മയുടെ ശക്തികൾ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ട ലോകത്തിൽ ക്രിസ്തുവിനോടുകൂടെ രാജാവും പുരോഹിതന്മാരുമായി വാഴുവാനുള്ള അധികാരമാണ് ഇവിടെ അവർക്ക് കിട്ടുന്നത്. Those who are died for their witness to Jesus are in heaven, living and reigning with him as a royal priest. ക്രിസ്തുവിനോടുകൂടെ രാജാവും പുരോഹിതനുമായി വാഴുന്ന ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് നോക്കും. ഇത് ദാനിയേലിന്റെ ദർശനത്തിൽ ഉള്ള അടിസ്ഥാനത്തിലാണ് യോഹന്നാൻ ഇത് പറയുന്നത്. ദാനിയേൽ കണ്ട 4 മൃഗങ്ങൾ ന്യായവിധിയും രാജ്യത്വവും അച്യുന്നതിന്റെ വിശുദ്ധന്മാർക്ക് കൈമാറുന്നതായി ഏഴാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ദാനിയൽ പോയിന്റ് പുസ്തകം ഏഴാം അധ്യായം 7:18 പറയുന്നുണ്ട്, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കുന്നു. അപ്പൊ അവിടെ രാജ്യത്വം അവർക്ക് കിട്ടുന്നതായിട്ടാണ് പറയുന്നത്. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7:18, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിച്ചു അവർക്ക്. അപ്പോൾ ഈ വിശുദ്ധന്മാർക്ക് ദൈവം രാജ്യത്വം പൗരോഹിത്യവും കൊടുക്കുന്നു. വീണ്ടും 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവരിക്കുകയും ചെയ്യുന്ന കാലം വരും. ഇത് രണ്ടും ഇവിടെ പൂർത്തീകരിക്കപ്പെടുക. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം രക്തസാക്ഷിത്വം വഹിച്ചവരാണ് സിംഹാസനത്തിൽ കണ്ടത്. നമ്മൾ നേരത്തെ 6-ാം അധ്യായത്തിൽ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ട രക്തസാക്ഷികളുടെ ആത്മാക്കൾ തന്നെയാണ് ഇവിടെയും കണ്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. 2-ാം മരണം, ഫസ്റ്റ് റിസറക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ 2 ഉദ്ധാനത്തെ കുറിച്ചാണ് പറയുന്നത്, 2 പുനരുദ്ധാനം. 1 ആദ്യത്തെ ഉദ്ധാനം, ആദ്യത്തെ പുനരുദ്ധാനത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ വിശുദ്ധാത്മാക്കൾ നിത്യജീവനിൽ പ്രവേശിക്കുന്നതിനെ ആദ്യത്തെ പുനരുദ്ധാനമായിട്ട് കരുതാം. അവസാനത്തെ പുനരുദ്ധാനം ശാരീരിക പുനരുദ്ധാനം. അവ രണ്ട് പുനരുദ്ധാനമുണ്ട്. ജോൺ കോൾസ് ദിസ് ഫിനോമിനൻ ദ ഫസ്റ്റ് റിസറക്ഷൻ, എ കൈൻഡ് ഓഫ് റിസറക്ഷൻ ബിഫോർ ദ ജനറൽ റിസറക്ഷൻ. ഈ റിസറക്ഷൻ ക്രിസ്തുവിനോടൊപ്പം വാഴുകയാണ്. ദ ടെക്സ്റ്റ് ഹൗവർ ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് എ റിസറക്ഷൻ, ഇറ്റ് ഓൺലി സേസ് ദാറ്റ് ദ സോൾസ് ഓഫ് ദ സെയിന്റ്സ് ആർ പ്രസന്റ് ആൻഡ് വർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ ബ്ലെസ്ഡ്നെസ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ക്രിസ്തുവിന്റെ രാജ്യത്വത്തിൽ അവരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ആദ്യത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. അവര് പങ്കു ലഭിച്ച് ക്രിസ്തുവിനോടൊപ്പം അവര് ഭരിക്കുക. അപ്പൊ അങ്ങനെ ഇല്ലാത്തവര്, അങ്ങനെ വസിക്കാതിരിക്കുന്നവർ, മരിച്ചവരിൽ അവശേഷിച്ചവർ അവസാനം വിധി വരെ അവർ നിൽക്കും. അത് ഒരു ഇടനിലയിൽ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ സങ്കല്പം. ഇൻ ദ വാസ്റ്റ് ദ ഫസ്റ്റ് റിസറക്ഷൻ ഓൺലി those who have died and suffered for the faith are to be raised from the dead. First resurrection only, those who have died and suffered for the faith are raised from the dead. The general resurrection is not to take place until after 1,000 years reign. ഈ 1,000 വർഷം കഴിയാതെ ബാക്കിയുള്ളവരെ 1,000 വർഷം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായവരെ ക്രിസ്തുവിനോടൊപ്പം വാഴും. അപ്പൊ ജനറൽ റിസറക്ഷൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഈ കർത്താവിന് വേണ്ടി മരിച്ചവർക്കുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ് ഇവിടെ കാണുന്നത്. ക്രിസ്തുവിനോട് കാണിച്ച ലോയൽറ്റിക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമാണ്. ദ ഫസ്റ്റ് റിസറക്ഷൻ ഈസ് ദ ഹെവൻലി ലൈഫ് ഓഫ് സോൾ ഹു ഹാവ് ഡൈഡ് ഇൻ ക്രൈസ്റ്റ് ബിഫോർ ഹിസ് സെക്കൻഡ് കമ്മിങ്. 2-ാമത്തെ വരവിന് മുമ്പ് ഈ വിശുദ്ധന്മാർക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യത്തെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ദോസ് ഹു ആർ എൻജോയ് ദ പ്രിവിലേജ് ബിലോങ് ടു ടു ക്ലാസ്. ഫസ്റ്റ്, ദേർ ആർ ദോസ് ഹു ഹാവ് ബീൻ മാർട്ടിയർ ഫോർ ദർ ലോയൽറ്റി ടു ക്രൈസ്റ്റ്. അപ്പോ അത് പലതരത്തിൽ പീഡനയേറ്റ് ക്രിസ്തുവിനോടൊപ്പം വസിച്ചവരാ. ദ വേർഡ് യൂസ്ഡ് ഫോർ ദ വേ ഇൻ വിച്ച് ദേ ആർ കിൽഡ് മീൻസ് ടു ബി ബിഹേവ്ഡ് വിത്ത് ആൻ ആക്സ് and denotes the most cruel death. Second, there are those who have not worshipped the beast and have not received his mark on their heart or on their foreheads. Svette in the Parayin theology in Parayin Nanda, as those who, although they were not actually martyred, willingly bore suffering, reproach, imprisonment, loss of goods, disruption of their homes, personal relationships and sake of Christ. അപ്പൊ കർത്താവ് ശിഷ്യസ് പറയുന്നുണ്ട്, എന്റെ നിമിത്തം അപ്പനെയോ അമ്മയോ വസ്തുക്കളെയോ നിലങ്ങളെയോ ഒക്കെ അറിയുന്നവൻ എന്റെ ശിഷ്യനായിരിക്കും. അങ്ങനെയുള്ളവർക്കും ദൈവ മഹത്വത്തിൽ പങ്കാളികളായി തീരാം എന്നുള്ളൊരു ആശയം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് ഒക്കും. ദ ആൻഷ്യന്റ് ചർച്ച്, ദ ബേസ് ഓഫ് പെർസിക്യൂഷൻ, ടു ടേംസ് ഫോർ യൂസ്. പെർസിക്യൂഷന്റെ സമയത്ത് രണ്ട് ടേംസ്, മാർട്ടിയേഴ്സ്, മാർട്ടിയേഴ്സ് വർ ദോസ് ഹു ആക്ച്വലി ഡൈഡ് ഫോർ ദ ഫെയ്ത്ത്. മറ്റൊന്ന് കൺഫസേഴ്സ്, കൺഫസേഴ്സ് വർ ദോസ് ഹു സഫേർഡ് എവരിതിങ് ഷോർട്ട് ഓഫ് ഡെത്ത് ഫോർ ദർ ലോയൽറ്റി ടു ക്രൈസ്റ്റ്. ബോത്ത് ഹി ഹു ഡൈസ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് ഹി ഹു ലീവ്സ് ഫോർ ക്രൈസ്റ്റ് വിൽ റിസീവ് ഹിസ് റിവാർഡ്. കൺഫസേഴ്സും മാർട്ടിയേഴ്സും ഇത് രണ്ടും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഫോർ ദം ഡെത്ത് ഹാസ് ബീൻ അട്ടർലി വാൻക്വിഷ്ഡ്. അവരുടെ രണ്ടാമത്തെ അവർക്ക് മരണമില്ല. ദ സെക്കൻഡ് ഡെത്ത് ഹാസ് നോ പവർ ഓവർ ദം. രണ്ടാം മരണത്തിന് അവരുടെ മേൽ യാതൊരു അധികാരവും. ഫിസിക്കൽ ഡെത്ത് ഫോർ ദം ഈസ് നോട്ട് എ തിങ് ടു ബി ഫിയേർഡ് ഫോർ ഇറ്റ് ഈസ് ദ ഗേറ്റ് വേ ടു ലൈഫ് എവർ ലാസ്റ്റിംഗ്. അപ്പം ഫിസിക്കൽ ഡെത്തിന് യാതൊന്നുമില്ല, ദൈവ സന്നിധിയിലേക്ക് ഈ ഒരു മഹത്വത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു അവകാശം, ഒരു ഗേറ്റ് വേ എന്നുള്ള നിലയിൽ അതിനെ കാണാൻ നോക്കും. ദേ ആർ ടു ബി ദ പീസ് ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ്. ദോസ് ഹു ഹാവ് ബീൻ ലോയൽ ടു ക്രൈസ്റ്റ് ഹാവ് ദ റൈറ്റ് ടു ഫ്രീ എൻട്രി ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതാ പീസ് എന്നുള്ള ഒരർത്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. ദേ ആർ ടു ബി റെയിൻ വിത്ത് ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ് ഈവൻ ദ മോസ്റ്റ് ഓർഡിനറി മാൻ ബിക്കം എ കിങ്. ഇപ്പൊ ക്രിസ്തുവിൽ ആർക്ക് വേണമെങ്കിൽ ഈ ഒരു സൗഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് നോക്കും. അപ്പം ഒന്നാം മരണത്തിന്, രണ്ടാം മരണത്തിന് അവരുടെ മേൽ യാതൊരു സ്വാധീനവും ഇല്ല എന്നുള്ളത് നമ്മൾ കാണുവാനായിട്ട് നോക്കും. ഓൺ ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ദ പെർസിക്യൂഷൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ ഈസ് ദ ഫാക്ട് ദാറ്റ് ഓൾദോ ദേ വർ സഫേർഡ് ഫിസിക്കലി, ദേ വർ വിക്ടോറിയസ് ഓവർ ദ ഡെവിൾ spiritually because they remained loyal to Christ. From the moment of their martyr death, they reigned with the Christ and judged the world. For aa oru martyrdom sigarichappo mudal Christuvinodoppam avaru vaazhugiyaan. Participating in the fates of the church and all of mankind. This is the reason we turn to them for help. നമ്മള് സാക്ഷികളെ ഓർക്കുന്ന അവരുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നത് കൊണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ബേസിസ് ഫോർ ദ വെനറേഷൻ ഓഫ് ദ സെയിൻസ് ഓഫ് ദ ഓർത്തഡോക്സ് ചർച്ച്. വിശുദ്ധന്മാര് ദൈവത്തോടൊപ്പം അവര് മഹത്വത്തിലാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. ഓൺ ദ ഗ്ലോറിയസ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സഫറേഴ്സ് ഫോർ ദ സേക്ക് ഓഫ് ഫെയ്ത്ത്, ദ ലോർഡ് ഹി ഹു ബിലീവ്സ് ഇൻ മീ ദോ ഹി മേ ഡൈ He shall come back to life. John 11:25. നമുക്ക് അവിടെ കാണുവാനായിട്ട് ഒക്കും. വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾ കർത്താവിന്റെ വരവ് കല്ലറകളിൽ ഉറങ്ങുന്നു. അപ്പൊ രണ്ടാം പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്നത് അവര് ന്യായവിധി വരെ കല്ലറകൾ ഉറങ്ങുന്നു. അന്ത്യകാഹളം മുഴങ്ങുമ്പോൾ കല്ലറകൾ ഉറങ്ങുന്നവർ അക്ഷയരായിട്ട് ഉയർത്തി നിൽക്കും. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 15 നമ്മൾ ആ ഭാഗം കാണുന്നുണ്ട്. ഭാഗ്യവാനും വിശുദ്ധരുമായ രക്തസാക്ഷികൾക്ക് ഒന്നാമത്തെ പുനരുദ്ധാനം അവർക്ക് ഉടൻ തന്നെ ലഭിക്കുന്നു. അവർക്ക് ശാരീരിക പുനരുദ്ധാനമല്ല, അവർ ക്രിസ്തുവിനോടുകൂടെ കഴിയുന്ന സൗഭാഗ്യ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാം മരണത്തിൽ നിന്ന്, അതായത് ന്യായവിധിയിൽ നിന്ന് അവരെ ഒഴിവാക്കും. ന്യായവിധി വരെ അവർ ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. എന്നാൽ മറ്റു മനുഷ്യരുടെ ആത്മാക്കൾ അന്ത്യ ന്യായവിധി സമയത്ത് മാത്രമേ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇതേ ആശയം യോഹന്നാന്റെ സുവിശേഷത്തിലും കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ ഒന്നാം പുനരുദ്ധാനത്തിലൂടെ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടി വാഴുന്ന വിശുദ്ധന്മാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ 1000 ആണ്ടിന് ശേഷം കർത്താവ് കാഹളനാദത്തോടെ വരുമ്പോൾ യൂണിവേഴ്സലായിട്ടുള്ള റിസറക്ഷൻ നടക്കും, എല്ലാ മരിച്ചവരുടെ ഉത്ഥാനം സംഭവിക്കും. അതാണ് രണ്ടാം പുനരുദ്ധാനം. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:28-29 ഈ ന്യായവിധിയാണ് യോഹന്നാന്റെ രണ്ടാമത്തെ മരണം. വീണ്ടും 1 കൊരിന്ത്യർ 15:52 പറയുന്നു, ഞാൻ നിന്നോടൊരു മർമ്മം പറയും, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ഒരു ആശയം പൗലോസ് പറയുമ്പോൾ ഈ ഒരു തിങ്കിങ്ങിൽ ആണ്, ഈ ഒരു തിങ്കിങ് തന്നെയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളത് നമുക്കറിയാം, ഞാനത് ആദ്യമേ പറഞ്ഞു. മിശിഹായുടെ ഭരണകാലത്തെ പറ്റിയുള്ള യഹൂദ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ മുന്നമ്മേ ഓർപ്പിച്ചു. 1000 വർഷം എന്നുള്ളത് നമ്മൾ താരതമ്യ ദീർഘമായ ഒരു കാലഘട്ടമാണ്. വെളിപാട് പുസ്തകത്തിലും വെളിപാട് സാഹിത്യത്തിലും ഒക്കെ ഈ സംഖ്യയ്ക്ക് പ്രതീകാത്മകമായിട്ടുള്ള ഒരു അർത്ഥമാണ്. മിശിഹായുടെ യുഗം 42,000 years എന്നുള്ള ഒരു അർത്ഥത്തിലും നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച പ്രതീകാത്മ അർത്ഥത്തിൽ സഭയുടെ കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് തിങ്കിങ് അവിടെയാ. സഹസ്രാബ്ദ വാഴ്ച നമ്മുടെ ഒരു കൺസെപ്റ്റ് അല്ല, അത് സഭയുടെ കാലത്തെ സൂചിപ്പിക്കുന്നതാ. ലോകാവസാനത്തിന് മുമ്പ് 1000 വർഷം ക്രിസ്തു ഭരണം നടത്തുമെന്ന സങ്കല്പം നമ്മുടെ സഭയ്ക്ക് സ്വീകാര്യമല്ല. 1000 വർഷം മനുഷ്യാവതാരത്തിനും ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ തിന്മയെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിനും ഇടയിലുള്ള ആ ഒരു കാലഘട്ടത്തിന്റെ കാലയളവാണ് ഈ ഒരു യുഗം, മിശിഹായുടെ യുഗം. അതാണ് ഈ ഒരു 1000 വർഷം എന്നുള്ള സഹസ്രാബ്ദ വാഴ്ച എന്നുള്ള നമ്മുടെ ഒരു ചിന്ത. അപ്പൊ സെന്റ് ആൻഡ്രൂ ഓഫ് കൈസരിയ interpret this passage in this way: the 1000 years, one must understand the whole time from the incarnation of Christ to the coming of the Antichrist, with the coming of the incarnate Son of God on earth, and in particular from the moment of his redemption of mankind through his death on the cross. Satan was bound, paganism was cast down, and there came upon the earth the 1000-year reign of Christ. The 1000-year kingdom of Christ on earth is to be understood as the victory of Christianity or paganism and the establishment of the earth of the church of Christ. The definite number of 1000 is used here in place of an indefinite number, signifying the long period of full time until second coming. അപ്പം സഹസ്രാബ്ദ വാഴ്ച നമ്മുടെ കൺസെപ്റ്റിൽ ക്രിസ്തുവിന്റെ രണ്ടു വരവിന്റെ ഇടയ്ക്കുള്ള ആ ഒരു സമയമാണ്. അതിന്റെ ഒരു ചർച്ച് കാലഘട്ടം എന്നുള്ള നിലയിലാണ്, സഭയുടെ കാലഘട്ടം എന്നുള്ള നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. അത് കൃത്യമായിട്ട് ഓർക്കണം. കാൽവറിയിലെ സിംഹാസനത്തിൽ കർത്താവ് കർത്താവും രാജാതിരാജാവുമായി ക്രിസ്തു ഭരണം ആരംഭിച്ചു. മരണപര്യന്തം വിശ്വസ്തരായവർ രണ്ടാമത്തെ വരും വരെ അവനോടുകൂടെ ഭരണം നടത്തും എന്നുള്ളതും സഭയുടെ ഒരു പഠിപ്പിക്കലാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ ഓർപ്പിക്കുന്നു. വീണ്ടും 7 മുതൽ 10 വരെയുള്ള ഭാഗത്ത് നമ്മൾ 1000 ആണ്ട് കഴിയുവോളം സാത്താൻ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുള്ള ജാതികളായി കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിനെ വശീകരിക്കാൻ പുറപ്പെടും. അവൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീയിറങ്ങിയവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. 7-10 losing of Satan and the conflict of the charge with the Gog and Magog. The final struggle ne kurichana ivide parayna 1000 varshathinu shesham swathane swatantramaakkanulladum ദൈവത്തിനെതിരെ അന്തിമ യുദ്ധത്തിന് മുതിരുന്നതും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി സാത്താന്റെ കൂട്ടാളികളെ നശിപ്പിക്കുന്നതും അവസാനമായി സാത്താനെ ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടുന്നതുമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെയും കള്ളപ്രവാചകന്റെയും അന്ത്യത്തെ പറ്റിയുള്ള വിവരണം ഈ 19 അധ്യായത്തിന് മുമ്പുള്ള ഭാഗത്ത് നമ്മൾ വളരെ അതിന്റെ തന്നെ ഉള്ള ഒരു ആവർത്തനം എന്നുള്ള നിലയിലാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് ഒക്കുന്നത്. ദ ഫൈനൽ അറ്റാക്ക് ഓൺ ജെറുസലേം ബൈ ദ ഹോസ്റ്റൈൽ നേഷൻസ് ഈസ് വൺ ഓഫ് ദ സ്റ്റാൻഡേർഡ് പിക്ചേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ടൈം. ജെറുസലേമിനെതിരെ ഉള്ള ആക്രമണം, ഫൈനൽ അറ്റാക്ക്, ഹോസ്റ്റൈൽ നേഷൻസ് എല്ലാം കൂടി ഉണ്ട് എന്നുള്ള ജൂയിഷ് തോട്ടാ. വി ഫൈൻഡ് ഇറ്റ് എക്സ്പെഷ്യലി ഇൻ ദാനിയേൽ 11:1-45 and Zechariah 14:1-11. രണ്ട് ഭാഗത്ത് അന്ത്യനാളിൽ ഇസ്രയേലിനെതിരെ ജാതികൾ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യും എന്നുള്ള ഒരു സങ്കല്പം ഉണ്ട്. അത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായത്തിലും സഖറിയാ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായത്തിലും പിന്നെ അതുപോലെ തന്നെ സിബിലിയൻ ഓറക്കിളിലും ഒക്കെ അതിനെ കുറിച്ച് കാണാനായിട്ട് പോകും. അപ്പം അഞ്ചുനാളിൽ ജാതികൾ ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്യും. അവർ അതികഠിനമായ യുദ്ധത്തിന് ശേഷം തോൽപ്പിക്കപ്പെടുമെന്നും എസക്കിയേൽ പ്രവാചകൻ പ്രവചിച്ചു. യുഗാന്ത്യത്തെ പറ്റിയുള്ള യഹൂദന്മാരുടെ ഉപദേശങ്ങളിൽ ഈ അന്തിമ യുദ്ധത്തെ പറ്റി സാധാരണ പറയാറുണ്ട്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും റെവലേഷനിലും മിശിഹായുടെ രാജ്യം സ്ഥാപിതമായി കഴിഞ്ഞിട്ടാണ് അന്ത്യയുദ്ധം നടക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. 36 and 37 അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ സ്വന്തം ദേശം തിരികെ ലഭിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടാണ് 38-39 അധ്യായം യുദ്ധത്തെ കുറിച്ച് വിവരിക്കുന്നത്. അതിനുശേഷം 40-48 പുനഃസ്ഥാപിക്കപ്പെട്ട ദേവാലയത്തിന്റെയും പുതിയ എരുസലേമിന്റെ ചിത്രം എസക്കിയേൽ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. At the end of the 1000 years, devil is to be loosed, but he learned no lesson. He begins where he has left off. He will assemble the nations for the final attack. അവന് യാതൊരു അനുതാപവും ഉണ്ടായില്ല. കൂടുതൽ ശക്തിയോടെ ആക്രമിക്കാനുള്ള ഒരു പരിശ്രമമാണ് അവൻ നടത്തുന്നത്. മനുഷ്യരെ തെറ്റിലേക്ക് നയിക്കുക എന്നുള്ളതാണ് സാത്താന്റെ പ്രവർത്തന ലക്ഷ്യം. 1000 വർഷത്തെ ബന്ധനത്തിന് ശേഷം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വീണ്ടും അവൻ പഴയ രീതിയിൽ തന്നെ ദൈവത്തിനും നന്മയുടെ ലോകത്തിനും എതിരായി സഖ്യത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ബട്ട് ഹിയർ വി കം എ പിക്ചർ ഓഫ് ജൂയിഷ് തോട്ട്, ദ പിക്ചർ ഓഫ് ഗോഗ് ആൻഡ് മാഗോഗ്. വി ഫൈൻഡ് ഇറ്റ് ഇൻ ദ Ezekiel 38 and Ezekiel 39. Gog and Magog. അതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ദർ ഗോഗൻ ഗോഗ് ഓഫ് ദ ലാൻഡ് ഓഫ് മാഗോഗ്, ദ ചീഫ് പ്രിൻസ് ഓഫ് മെഷാ. ഇറ്റ് മേ ബി ഒറിജിനലി ഗോഗ് വാസ് കണക്ടഡ് വിത്ത് ദ സ്കിത്തിയൻസ് ഹൂസ് ഇൻവേഷൻ ഓൾ മെൻ ഫിയർഡ്. ആ യുദ്ധത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത്, 4 ദിക്കുകളിലുള്ള ജാതികളായി കടൽപ്പുറത്ത് മണൽ പോലെ ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. 20:8 ഉൽപ്പത്തി പുസ്തകം 10:2 യാഫയത്തിന്റെ പുത്രന്മാരിൽ ഒരാളായി മാഗോഗിന്റെ പേര് നൽകിയിട്ടുണ്ട്. മാഗോഗ് ദേശത്തിലെ ഗോഗ് ഇസ്രയേലിനെ ആക്രമിക്കാനായ എസക്കിയേൽ 38:2 പറയുന്നുണ്ട്. റെവലേഷനിൽ ഗോഗ് ആൻഡ് മാഗോഗ് എന്നിവ ദൈവത്തിനെതിരായി കൂട്ടുണ്ടാക്കുന്ന സകല രാജ്യങ്ങളുടെയും പ്രതീകമാണ്. ക്രിസ്തുവിനെതിരായി, ക്രൈസ്റ്റിനെതിരായി പ്രവർത്തിക്കുന്ന സകല ശക്തികളുടെയും പ്രത്യേകമാണ്. ഒരു പ്രത്യേക രാജ്യത്തെയോ ഭൂപ്രദേശത്തെയോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും സിംബലൈസ് ചെയ്തുകൊണ്ടാണ് ഗോഗ് ആൻഡ് മാഗോഗ് ഒരുപാട് പുസ്തകത്തിൽ പറയുന്നത്. അറ്റ് ദി ടൈം വെൻ ഓൺ ജൂവിഷ് തോട്ട് ഗോഗ് ആൻഡ് മാഗോഗ് കെയിം ടു സ്റ്റാൻഡ് ഫോർ എവറിഥിങ് ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ഗോഗ്. The rabbis taught that Gog and Magog would assemble themselves and their forces against Jerusalem and would fall by the hand of Messiah. The hostile armies under the devil's leadership came up against the camp of God's people and against the beloved city, that is Jerusalem. The hosts are consumed with the fire from heaven. The devil is cast into the lake of fire and brimstone to share the fate of beasts and false prophets, and triumph of God is complete. അപ്പൊ അവരെ മുഴുവനായി അവിടെ നശിപ്പിക്കും എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണാനായിട്ടൊക്കും. സാത്താനും കൂട്ടരും 9-10 വാക്യത്തിൽ പറയുന്നുണ്ട്, ഗന്ധര തീപ്പൊയിൽ സാത്താനോടുകൂടെ വിശുദ്ധന്മാരെയും പ്രിയ നഗരത്തെയും വളഞ്ഞ ജാതികളുടെ സൈന്യത്തെ ആകാശത്ത് തീ ഇറങ്ങി ദഹിപ്പിക്കും. പ്രിയ നഗരം, ക്രിസ്തു വാഴുന്ന പുതിയ എരുസലേം അല്ലെങ്കിൽ സഭ എന്നുള്ള കൺസെപ്റ്റ്, പ്രിയ നഗരം എന്നുള്ളത് സഭയാ, സഭയാണ് വിശുദ്ധന്മാരുടെ പാളയമെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ മരുവാസത്തിന്റെ സമയത്ത് ഇസ്രയേലിന്റെ താവളങ്ങൾക്കുള്ള പേരായിരുന്നു വിശുദ്ധന്മാരുടെ പാളയം എന്നുള്ളത്. ഡ്യൂട്രോണമി 23:14. പ്രിയ നഗരമെന്ന് വിശുദ്ധന്മാരുടെ പാളയെന്നും അറിയപ്പെട്ടിരുന്നു. എരുസലേമിന്റെ പുതിയ പദവി എരുസലേമാകുന്ന പുതിയ സഭയ്ക്ക് ലഭിച്ചു എന്ന് നമ്മൾ ഓർക്കണം. ജാതികൾക്ക് ലഭിച്ചതിനേക്കാൾ ഭയാനകവും വേദനാജനകവുമായിട്ടുള്ള ശിക്ഷയാണ് സാത്താന് കിട്ടുന്നത്. 19 അധ്യായത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, എതിർ ക്രിസ്തുവിനും കള്ളപ്രവാചകൻ നൽകി ശിക്ഷയുടെ രീതിയിൽ സാത്താനെയും ഗന്ധക തീപ്പൊഴികയിൽ തള്ളിവിടുമെന്ന് യോഹന്നാൻ ശാസിക്കുന്നു. മരണത്തെയും പാതാളത്തെയും ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെ, മരണത്തെയും പാതാളത്തെയും ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെ ഇതേ രീതിയിൽ തള്ളിയിടുമെന്ന് ഈ ചാപ്റ്ററിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. യുഗങ്ങളായി ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചതിനുള്ള ശിക്ഷ, എന്നേക്കും ജാപകനുള്ള ശിക്ഷ, ആത്യന്തികമായ ദൈവകോപത്തിന്റെ തീ പൊയ്കൾക്ക് ഇരയാക്കും. നന്മയ്ക്ക് മാത്രമേ ആത്യന്തികമായി നിലനിൽപ്പുള്ളൂ എന്നുള്ളത് നമ്മൾ അവിടെ ഓർക്കണം. വീണ്ടും 11-15 വരെയുള്ള ഭാഗത്ത് ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകം കണ്ടു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കനുസ ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലേക്കും തന്നുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദ ഫൈനൽ ജഡ്ജ്മെന്റ് ഗോഡ് ദ ജഡ്ജ് ഈസ് ഓൺ ഹിസ് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ വിച്ച് സിംബലൈസസ് അൺഅപ്രോച്ചബിൾ പ്യൂരിറ്റി. മരിച്ചവരുടെ പുനരുദ്ധാനം അന്ത്യ ന്യായവിധിയുമാണ് ഈ വാക്കിൽ പറയുന്നത്. വലിയൊരു വെള്ളസിംഹാസനം, അത് സിംഹാസനത്തിന്റെ വലുപ്പത്തെയും അധികാരത്തെയും അതിന്റെ നിറം ദൈവ മഹത്വത്തെയും സൂചിപ്പിക്കുന്നു. വലിയ എന്ന് പറയുന്നത് അതിന്റെ അധികാരത്തെ ഓർപ്പിക്കുന്നു, അതിന്റെ മഹത്വത്തെ ഓർപ്പിക്കുന്നു, അതിന്റെ വലിമയെ ഓർപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഗോഡ് എക്സിക്യൂട്ട് ജഡ്ജ്മെന്റ് ഫ്രം ദ വൈറ്റ് ത്രോൺ. The one who sits on the throne in Revelation is God the Father. However, the rest of the New Testament, Christ is the judge of the throne. മറ്റുള്ളത് പുത്രൻ ന്യായവിധി നടത്തും എന്നുള്ളതാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. The regular picture of the Old Testament, Jesus Christ is a judge. John 5:22 represents Jesus saying, the Father judges no one, but has given all judgment to Son. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. In the parable of the sheep and goats is glorified Christ, who is the judge. Then Paul speaks in Eden City, said that God has appointed David the judge by Jesus. Acts 17:31. ക്രിസ്തു ന്യായം വിധിക്കും എന്നുള്ളൊരു ആനോക്കിന്റെ പുസ്തകത്തിലും ക്രിസ്തു മെസ്സിഹ ന്യായവിധി നടത്തും എന്ന് പറയുന്നുണ്ട്. സൃഷ്ടാവാം ദൈവം തന്റെ പുത്രൻ വഴി എല്ലാം സൃഷ്ടിച്ചതുപോലെ വിധികർത്താവായ ദൈവം തന്റെ പുത്രൻ വഴി എല്ലാവരെയും വിധിക്കും എന്നുള്ള ഒരു ഒരു ചിന്ത ഹാനോക്കിന്റെ പുസ്തകത്തിലും അവിടെ കാണുന്നുണ്ട്. There is two answers. First, the unity of the Father and the Son. ഞാനും പിതാവും ഒന്നാണ് എന്നുള്ള ആ ഒരു ചിന്ത നമുക്കിവിടെ കാണുവാനായിട്ട് നോക്കും. And as Christ unified, second, it may be that the real reason why God is the judge in John's Revelation is the whole background of the book is Jewish. To a Jew, even when he become a Christian, God should be unique. And it would seem the natural to him that God should be judge. ആ ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ നോക്കുന്നത്. അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി. Don't tell the story, the judgment begins with the passing away of the present world. Earth and heaven flee away in terror. A cosmic sign of the great day of the Lord and the coming of the new heaven and the earth. മനുഷ്യന്റെ പാപം നിമിത്തം സകല സൃഷ്ടിയും ശാപഗ്രസ്തമായി തീർന്നു, ദ്രവത്വത്തിന് വിധേയമായി തീരുകയും ചെയ്തു. അത് 3:17. അക്കാരണത്താൽ ന്യായവിധിയുടെ സമയത്ത് ആകാശത്തിനും ഭൂമിക്കും ദൈവം ഭാഗം നിൽക്കുവാൻ സാധിക്കാത്തത് തിന്മയ്ക്കോ തിന്മയുടെ പിടിയിലമർന്ന സൃഷ്ടിക്കോ ദൈവ സാന്നിധ്യം ഭയഹേതുവായിട്ട് തീരും. ആകാശവും ഭൂമിയും ഓടിപ്പോകുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നതിന്റെ ഒരുക്കമായിട്ടാണ്. സെന്റ് മാത്യു chapter 24:35. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും മാറ്റം വരാത്തതാണ് തന്റെ വചനം എന്ന് പറയുന്നുണ്ട്. സാത്താന്റെ പിടിയിലുള്ള മനുഷ്യൻ മാത്രമല്ല സൃഷ്ടിയും സൃഷ്ടിക്കപ്പെടുന്നതിന്റെ സൂചനയാണ് യുഗാന്ത്യത്തിൽ ആകാശവും ഭൂമിയും നശിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കണം. എർത്ത് ആൻഡ് സ്കൈ ഫ്ലീ ഫ്രം ഹിസ് പ്രസൻസ്. ഇസ് തിങ്കിങ് ഇൻ പിക്ചർ വിച്ച് ആർ very familiar. The Old Testament, God laid the foundation of the earth and the heaven are work of hands. Agasham ninde kaipani adu nilanilkum sandarbhanathil adu parayunnunda manushyarude vindum. John saw the dead and small all ennulla oru artham aanu parayunnathu. John saw the dead small and great. The dead are confronted with their works. It is judgment of great and small. There is none so great as escape the judgment, and none so unimportant as to fail to win his vindication. സകല മനുഷ്യരും പുനരുദ്ധാരം ചെയ്ത് ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കും. അപ്പം അത് വലിയവനെന്നോ ചെറിയവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ഒന്നും ഇല്ലാതെ എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്നത് കണ്ടു. ഒന്നാമത്തെ പുനരുദ്ധാരണ യോഹന്നാന്റെ ചിന്തയിൽ രക്തസാക്ഷികൾക്കുള്ളതും രണ്ടാമത് പൊതുവായിട്ടുള്ളതുമാണ്. പുസ്തകങ്ങൾ തുറക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവന്റെ പ്രവർത്തികൾക്കനുസരിച്ച് പുസ്തകം. Two kinds of book are mentioned. The first contains the records of deeds of the men. This is common idea in the scripture. The court sat in judgment, says Daniel, and books were opened. In Enoch, The sealed books are opened before the Lord of the sheep. The idea is simply that a record of all men's deeds is kept by God. The symbolism is that all through life are writing our destiny. It is so much that God judges a man as that a man writes his judgment. The second, the book of life. രണ്ട് ടൈപ്പ് ബുക്കിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ബുക്ക് ഓഫ് ലൈഫ്, ദിസ് ടു ഒക്കേഴ്സ് ഇൻ സ്ക്രിപ്റ്റ്. മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. മോശയുടെ പുറപ്പാട് പുസ്തകം 32:32. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേരും മായ്ച്ചു കളയണമേ. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു. 69:28. വീണ്ടും സർദീസിലെ സഭയോട് പറയുന്നുണ്ട് അവർ യോഗ്യരാകയാൽ വെള്ളധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. എന്റെ പേർ അവന്റെ പേർ ഞാൻ ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിൽ അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഞാൻ ഏറ്റു പറയും. അപ്പം ടു ടൈപ്സ് ഓഫ് ബുക്ക് ഓഫ് നെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം. മനുഷ്യരുടെ പേരുകൾ ദൈവസന്നിധിയിൽ എഴുതിയിരിക്കും എന്നുള്ള ആശയം ഒറ്റയിലുമുണ്ട്. യെരുശലേമിലെ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയും യെശയ്യ 4:4 പറയുന്നുണ്ട്. ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും പ്രവൃത്തികൾ ദൈവം വാകെ എഴുതിയിരിക്കുന്നതായി യെശയ്യ സാക്ഷിക്കുന്നുണ്ട്. ദാനിയേലിന്റെ ദർശനത്തിന്റെ മാതൃകയിലാണ് ഇവിടെ പുസ്തകങ്ങൾ തുറന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. മലാഖി 3:16 അവിടെ പറയുന്നുണ്ട്. At the time of the judgment, he said that the sea will give up its dead. The point is twofold. First, in the ancient world, burial was all important. If a man did not obtain burial, his spirit would wander homeless neither in earth nor in heaven. And of course, those who died at sea could never be buried. John means that even such as this will appear before judgment. അപ്പം മരിച്ചവർക്ക് ബെറിയലില്ലാത്തവർക്ക് ഇങ്ങനെ വാണ്ടറായിട്ട് നടക്കും. സ്വർഗത്തിൽ ഇവിടെ ഒന്നും സ്ഥാനമില്ല. അങ്ങനെയുള്ളവർക്കും ന്യായവിധി ഉണ്ട്, ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ പറയുന്നത്. സമുദ്രവും മരണവും പാതാളവും തങ്ങളുടെ അധീനതയിലുള്ള മരിച്ചവരെ വിട്ടുകൊടുത്തു. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള സങ്കല്പമാണ്. കല്ലറകളിൽ ശരീരം അടക്കാതെ സമുദ്രത്തിൽ വീണുപോയവർ പോലും എഴുന്നേൽക്കും. മരണവും പാതാളവും വേർപിരിയാതെ കൂട്ടുകാരായി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ മരിച്ചുപോയ വാസസ്ഥലമാണ് എന്നുള്ളത് മരണവും പാതാളവും. പേരെഴുതപ്പെടാത്തവരുടെ ദൗഭാഗ്യം എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിശാചിനെയും തള്ളിയിട്ട തീപ്പൊയിലയിൽ മരണത്തെയും പാതാളത്തെയും ജീവപുസ്തകത്തിൽ പേരിട്ടില്ലാത്ത എല്ലാവരെയും തള്ളിയിടുമെന്ന് യോഹന്നാൻ ദർശനത്തിൽ പറയുന്നു. 1 കൊരിന്ത്യർ 15:26 ഒടുക്കത്തെ ശത്രുവായി മരണം നശിക്കും. ആദ്യ മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായിട്ടാണ് മരണം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. യഹോവ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും എന്നുള്ള ഒരു പ്രവചനമാണ് ഇവിടെ പൂർത്തിയാക്കുന്നത്. അപ്പോൾ പിശാചിനും ദൂതന്മാർക്കും ശപിക്കപ്പെട്ടവർക്കുമായി നിത്യാഗ്നി ഒരുക്കുന്നതായി കർത്താവിന്റെ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. തിന്മയുടെ നേരിയ അംശം പോലും ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിയുമ്പോൾ പുതിയ ഭൂമിയും പുതിയ ആകാശവും പ്രത്യക്ഷമാകും. അവിടെ ദൈവരാജ്യം സംസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിക്കുന്നു. അവസാന ഇച്ചിര സ്പീഡിലായിരുന്നു. അടുത്ത പ്രാവശ്യം തുടർന്ന് ഓർപ്പിച്ച് പോകാം. ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു.
താങ്ക് യു അച്ഛൻ. വളരെ അനുഗ്രഹപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു അച്ഛൻ. വളരെയധികം താങ്ക്സ് അതിന്. അതുപോലെ എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം വന്നുവെന്ന് വിശ്വസിക്കുന്നു. അനുഗ്രഹപ്രദമായ ഒരു ഈസ്റ്റർ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ എസ് ഐ കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യാൻ അധികം സമയം കിട്ടിയില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം എനിക്ക് പേര് കിട്ടിയത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ഒരു കാരണത്താൽ ഞാൻ അച്ഛനോട് അതൊന്ന് നീട്ടി വയ്ക്കാൻ അഭ്യർത്ഥിച്ചു. അച്ഛൻ കരുണയോടെ അത് സാധിച്ചു തന്നു. ഒരു രണ്ടാഴ്ച കൂടെ നമ്മുടെ ഡേറ്റ് മുമ്പോട്ട് പോകാൻ അച്ഛൻ പറയുന്നു. അതനുസരിച്ച് നമുക്ക് എസ് എ കോമ്പറ്റീഷൻ April 15th എന്നുള്ളതിന് പകരം April 29th ആക്കാൻ പോവാണ്. രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ അത് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനിയും തുടങ്ങിയിട്ടുള്ള ഇല്ലാത്തവർക്ക് പോലും അത് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. ഒരു പേജ് നിറച്ചുള്ള വെബ്സൈറ്റ് അഡ്രസ്സാണ് തന്നിരിക്കുന്നത്. അതിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണമെങ്കിലും ഒന്ന് തുറന്നു നോക്കി അതിനകത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഒരു ചെറിയ എസ്സേ ആക്കി മാറ്റി അത് പല പ്രാവശ്യം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള പ്രിപ്പറേഷൻ കിട്ടും. നല്ലപോലെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെബ്സൈറ്റിൽ നോക്കണം. പക്ഷെ എഴുതാനുള്ള ആവശ്യത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കണം. രണ്ടാഴ്ചയുടെ കൂടി തന്നത് മൂലം നിങ്ങളുടെ ലാസ്റ്റ് രജിസ്ട്രേഷൻ ഡേറ്റും രണ്ടാഴ്ചയുടെ കൂട്ടിയിട്ടുണ്ട്. അത് 10 to 14 ദിവസം കൂടെ കൂടുന്ന തന്നെ 24 എന്നുള്ള ആക്കാം. April 24 നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പേ പേര് രജിസ്ട്രേഷൻ അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഇന്നിപ്പം കേട്ടിട്ടില്ലാത്തവർക്ക് ഇത് ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഇമെയിൽ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് മറ്റുള്ളവരോട് പറയാവുന്നതാണ്. അതുപോലെ നാളെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. പി സി ജോസഫിനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. എല്ലാവരെയും അത് അറിയിക്കുക. താങ്ക്സ്.
നമ്മളെ ഈ എസ് എ കോമ്പറ്റീഷൻ മാറ്റി വയ്ക്കുന്നതിന്റെ ഉദ്ദേശം കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. നല്ലൊരു സബ്ജക്റ്റാ, ഇച്ചിരി ടഫ് ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കേണ്ട ഒരു ഒരു കാര്യമാണ്. ഓർത്തഡോക്സ് കൺസെപ്റ്റിലുള്ള സന്യാസി പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു തിങ്കിങ് ആണ്. അത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നമ്മൾ പഠിക്കണം. കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. രണ്ടാഴ്ച കൊടുത്തിട്ട് ഇനഫ് ടൈം ഉണ്ട്, ഇത് പഠിക്കാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ എല്ലാവരും സഹകരിക്കണം എന്നുള്ളതും ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഋഷഭവായ പുത്രാജയമുള്ള നിന്റെ സ്ലീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള കുടുംബങ്ങളായി ഞങ്ങളെ ചുമക്കണമേ. ദൈവമായ കർത്താവിന്റെ രൂപലെല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ തിരയും കീഴിൽ ഞങ്ങളെ മറയ്ക്കണമേ. അമ്മേ, ദൈവമായ കർത്താവെ കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ ക്ലാസ് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവയുടെ ആസനമേ സംബന്ധിച്ചെല്ലാവരെയും ഓർക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേദനയിലും പ്രയാസത്തിലും രോഗത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വാഴ്ത്തണമേ. ഞങ്ങളുടെ എല്ലാവരും നാട്ടിലെ പ്രവർത്തന മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആവശ്യഭാരങ്ങളായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. തിരുവനന്തപുരം ഓർക്കുന്നു. ഡയസ്റ്റ് ലെവലിലും യൂണിറ്റ് തലങ്ങളിലും റീജിയൻ ലെവലിലും പ്രവർത്തിക്കുന്നവരെ ഓർക്കുന്നു. കുടുംബമായി സമർപ്പിക്കുന്നു. കുടുംബ കൂട്ടായിരിക്കണമേ. രാത്രി കാവലായിരിക്കണമേ. നിങ്ങൾ നിനക്കുന്നതിന്റെ പിതാവ് നാളെ സ്ഥിതിപ്പനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ.
ഓക്കേ,
ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു.